ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ബിന്ദു വിനോദ്. പ്രധാന വാർത്തകൾ. രണ്ടു ദിവസത്തെ സന്ദർശനത്തിനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഗുജറാത്തിലെത്തി. ഏകതാ നഗറിൽ 280 കോടി രൂപയുടെ വിവിധ വികസന പദ്ധതികൾക്ക് തുടക്കം കുറിച്ചു. നവീകരണത്തിന്റെയും സാങ്കേതിക വിദ്യയുടെയും കാര്യത്തിൽ ഇന്ത്യയിലെ യുവജനങ്ങൾ ആഗോളതലത്തിൽ മുൻപന്തിയിലെന്ന് പ്രധാനമന്ത്രി. നന്മയുടെ സന്ദേശവുമായി നാളെ ദീപാവലി. രാജ്യത്തും വിദേശത്തും ആഘോഷങ്ങൾക്ക് തുടക്കമായി. കിഴക്കൻ ലഡാക്കിലെ ഡെപ്സാങ് ഡംചോക് മേഖലകളിൽ ഇന്ത്യ ചൈന സൈനിക പിന്മാറ്റം പൂർത്തിയായി. സാധാരണ നില പുനഃസ്ഥാപിക്കുന്നതിന് ചർച്ചകൾ തുടരാൻ ധാരണ. കേരളത്തിൽ തിരഞ്ഞെടുപ്പ് ചിത്രം തെളിഞ്ഞു. ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന ലോക്സഭാ നിയമസഭാ മണ്ഡലങ്ങളിൽ നാമനിർദ്ദേശ പത്രിക പിൻവലിക്കാനുള്ള സമയം അവസാനിച്ചു. അടുത്ത 3 ദിവസം കേരളം, തമിഴ്നാട്, പുതുച്ചേരി തുടങ്ങിയിടങ്ങളിൽ കനത്ത മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. വാർത്തകൾ വിശദമായി. രണ്ടു ദിവസത്തെ സന്ദർശനത്തിനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഗുജറാത്തിലെത്തി. ഗുജറാത്തിലെ ഏകതാ നഗറിൽ 280 കോടി രൂപയുടെ വിവിധ വികസന പദ്ധതികളുടെ ഉദ്ഘാടനവും തറക്കല്ലിടലും അദ്ദേഹം നിർവഹിച്ചു. ദേശീയ ഏകതാ ദിവസായ നാളെ ശ്രീ മോദി ഏകതാ പ്രതിമയിൽ പുഷ്പാർച്ചന നടത്തും. രാഷ്ട്രീയ ഏകതാ ദിവസ് ആഘോഷ ചടങ്ങിൽ ഏകതാ പ്രതിജ്ഞ ചൊല്ലിക്കൊടുക്കുന്ന പ്രധാനമന്ത്രി ഏകതാ പരേഡും വീക്ഷിക്കും. നവീകരണത്തിന്റെയും സാങ്കേതിക വിദ്യയുടെയും കാര്യത്തിൽ ഇന്ത്യയിലെ യുവജനങ്ങൾ ലോകത്തിന്റെ മുൻപന്തിയിലെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ആഗോളതലത്തിൽ ഏറ്റവും കൂടുതൽ ഡെവലപ്പർമാർ ഉള്ള ഇന്ത്യയെ അഭിനന്ദിച്ച ഗിറ്റ് ഹബ് സിഇഒ തോമസ് ഡോംകെയുടെ സമൂഹമാധ്യമ പോസ്റ്റ് പങ്കിട്ടുകൊണ്ടാണ് ശ്രീ മോദി എക്സിൽ ഇങ്ങനെ കുറിച്ചത്. ആഗോള സാങ്കേതിക രംഗത്ത് ഇന്ത്യയുടെ ഉയർച്ച ഒഴിവാക്കാനാവാത്തതാണെന്നും നിർമ്മിത ബുദ്ധി രംഗത്ത് രാജ്യത്തെ ഡെവലപ്പർമാർ പുതിയ കണ്ടെത്തലുകൾ നടത്തുന്നതായും ഡോംകെ പറഞ്ഞു. നന്മയുടെ സന്ദേശവുമായി നാളെ ദീപാവലി. രാജ്യത്തും വിദേശത്തും ദീപാവലി ആഘോഷങ്ങൾക്കുള്ള ഒരുക്കങ്ങൾ ഊർജിതമായി. മധുര പലഹാരങ്ങളും വസ്ത്രങ്ങളും പടക്കങ്ങളും വാങ്ങാനായി വിപണികളിൽ വൻ ജനത്തിരക്കാണ് അനുഭവപ്പെടുന്നത്. ദീപാവലി പ്രമാണിച്ച് തമിഴ്നാട്ടിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് നാളെയും മറ്റന്നാളും അവധി പ്രഖ്യാപിച്ചു. രാജസ്ഥാനിൽ ഇന്ന് രൂപ ചതുർദശി ആഘോഷങ്ങളും നടക്കുകയാണ്. ജയ്പൂർ, ജയ്സൽമർ ഉൾപ്പെടെയുള്ള ഇടങ്ങളിൽ വിനോദസഞ്ചാരികളുടെ തിരക്കും വർദ്ധിച്ചിട്ടുണ്ട്. വിദേശ രാജ്യങ്ങളിലും നിറപ്പകിട്ടാർന്ന ദീപാവലി ആഘോഷങ്ങൾ ായി ഇന്ത്യക്കാർ തയ്യാറായി കഴിഞ്ഞു. ഇന്ത്യ യുഎസ് ബന്ധത്തിൽ ഇന്ത്യൻ സമൂഹം നൽകിയ സംഭാവനകൾ കണക്കിലെടുത്ത് വൈറ്റ് ഹൌസ് ദീപാവലി ആഘോഷം സംഘടിപ്പിച്ചു. ചരിത്രത്തിൽ ആദ്യമായി ദീപാവലി പ്രമാണിച്ച് ന്യൂയോർക്ക് നഗരത്തിലെ സ്കൂളുകൾക്ക് നവംബർ 1 അവധി പ്രഖ്യാപിച്ചു. ദീപാവലിയോടനുബന്ധിച്ച് അയോധ്യയിൽ ഇന്ന് 25 ലക്ഷത്തിലധികം ദീപങ്ങൾ തെളിയിച്ചു. കേന്ദ്ര ടൂറിസം മന്ത്രി ഗജേന്ദ്ര സിംഗ് ഷെഖാവത്ത്, യുപി മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ്, സംസ്ഥാന മന്ത്രിമാർ തുടങ്ങിയവർ ചേർന്നാണ് ചടങ്ങിന് തുടക്കം കുറിച്ചത്. ദീപാവലിയുടെ സന്ദേശവും ആദർശങ്ങളും ഉൾക്കൊണ്ട് ഇന്ത്യയെ ലോകത്തിലെ ഏറ്റവും ശക്തവും സമ്പന്നവുമായ രാജ്യമാക്കി മാറ്റണമെന്ന് കേന് ദ്രമന്ത്രി ഗജേന്ദ്ര സിംഗ് ഷെഖാവത്ത് പറഞ്ഞു.
पूरा विश्व विस्मित दृष्टि से भारत की तरफ देख रहा है. यह आज का दीपोत्सव निश्चित रूप से हम सब के लिए एक संकल्प का दिन है. भगवान श्री राम के आदर्शों का शासन स्थापित करके इस देश को विश्व का सबसे शक्तिशाली, संपन्न और सामर्थ्यशाली देश बनाएंगे.
55 ഘാട്ടുകളിൽ ദീപങ്ങൾ തെളിച്ച് 7-ാം വട്ടവും ഗിന്നസ് ലോക റെക്കോർഡിടാനാണ് ഉത്തർപ്രദേശ് സർക്കാർ ലക്ഷ്യമിടുന്നത്. സരയൂ നദിക്കരയിൽ 1100 പേർ പങ്കെടുക്കുന്ന ആരതിയും നടക്കുകയാണ്. ലോകമെമ്പാടുമുള്ള കേരളീയർക്ക് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനും മുഖ്യമന്ത്രി പിണറായി വിജയനും ദീപാവലി ആശംസകൾ നേർന്നു. ദീപങ്ങളുടെ ആഘോഷം ജനമനസ്സുകളിൽ ഒരുമയുടെ സന്ദേശവും ആഹ്ലാദവും നിറയ്ക്കട്ടെയെന്ന് ഗവർണർ പറഞ്ഞു. മനുഷ്യ മനസ്സിൽ സാഹോദര്യത്തിന്റെ വെളിച്ചം നിറയ്ക്കുന്നതാകട്ടെ ദീപാവലി ആഘോഷങ്ങളെന്ന് മുഖ്യമന്ത്രി ആശംസിച്ചു. കേരളത്തിൽ ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന വയനാട് ലോക്സഭാ മണ്ഡലത്തിലും പാലക്കാട്, ചേലക്കര നിയമസഭാ മണ്ഡലങ്ങളിലും നാമനിർദ്ദേശ പത്രിക പിൻവലിക്കാനുള്ള സമയപരിധി ഇന്ന് അവസാനിച്ചു. സംസ്ഥാനത്തെ തെരഞ്ഞെടുപ്പ് ചിത്രം വ്യക്തമായതോടെ മണ്ഡലങ്ങളിൽ സ്ഥാനാർത്ഥികൾ തെരഞ്ഞെടുപ്പ് പ്രചാരണം ഊർജിതമാക്കി. ഝാർഖണ്ഡിൽ 2-ാം ഘട്ട നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ള നാമനിർദ്ദേശ പത്രികകളുടെ സൂക്ഷ്മ പരിശോധന പൂർത്തിയായി. 634 സ്ഥാനാർത്ഥികളാണ് പത്രിക സമർപ്പിച്ചിട്ടുള്ളത്. 2-ാം ഘട്ടത്തിൽ 38 മണ്ഡലങ്ങളിലാണ് തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. നവംബർ 20 വോട്ടെടുപ്പ്. നാളെ വരെ നാമനിർദ്ദേശ പത്രികകൾ പിൻവലിക്കാം. അതേസമയം ആദ്യഘട്ട തെരഞ്ഞെടുപ്പിനുള്ള നാമനിർദ്ദേശ പത്രികകൾ പിൻവലിക്കാനുള്ള സമയപരിധി ഇന്ന് അവസാനിച്ചു. ആദ്യഘട്ടത്തിൽ 43 മണ്ഡലങ്ങളിലായി മത്സരിക്കാൻ 743 പേരാണ് പത്രിക സമർപ്പിച്ചിട്ടുള്ളത്. നവംബർ 13 വോട്ടെടുപ്പ്. ഇരുഘട്ടങ്ങളിലെയും വോട്ടെണ്ണൽ 23 നടക്കും. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AAR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AAR News_TVMX ഹാൻഡിലും ലഭ്യമാണ്.
കിഴക്കൻ ലഡാക്കിലെ ഡെപ്സാങ് ഡംചോക് മേഖലകളിൽ ഇന്ത്യ ചൈന സൈനിക പിന്മാറ്റം പൂർത്തിയായി. യഥാർത്ഥ നിയന്ത്രണ രേഖയിൽ 4.5 വർഷത്തെ സൈനിക തർക്കത്തിന് ശേഷമാണ് ഇപ്പോൾ പിന്മാറ്റം പൂർത്തിയായത്. മേഖലയിൽ സാധാരണ നില പുനഃസ്ഥാപിക്കുന്നതിനായി പ്രാദേശിക കമാൻഡർ തലത്തിൽ ചർച്ചകൾ തുടരുമെന്നും അതിർത്തി പെട്രോളിംഗ് ഉടൻ പുനരാരംഭിക്കുമെന്നും സൈനിക വൃത്തങ്ങൾ വ്യക്തമാക്കി. ഈ മാസം 22-നാണ് സൈനിക പിന്മാറ്റം ആരംഭിച്ചത്. ദീപാവലി ഛഠ് ഉത്സവ സീസണിൽ യാത്രക്കാരുടെ തിരക്ക് കണക്കിലെടുത്ത് 7000-ലേറെ സ്പെഷ്യൽ ട്രെയിനുകൾ അനുവദിച്ചതായി ഇന്ത്യൻ റെയിൽവേ. കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് 2500-ലധികം ട്രെയിനുകൾ ഈ വർഷം സർവീസ് നടത്തുന്നുണ്ട്. 4500 സ്പെഷ്യൽ ട്രെയിനുകളായിരുന്നു കഴിഞ്ഞ വർഷം സർവീസ് നടത്തിയത്. ഈ വർഷം സ്പെഷ്യൽ ട്രെയിനുകളുടെ എണ്ണം 7000-ലധികമായി വർദ്ധിപ്പിക്കുന്ന കാര്യം കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ് പ്രഖ്യാപിച്ചിരുന്നു. ദിവസേന 2 ലക്ഷത്തോളം അധിക യാത്രക്കാർക്ക് ഈ പ്രത്യേക ട്രെയിനുകളിൽ യാത്ര ചെയ്യാൻ കഴിയും. പാരീസ് ഒളിമ്പിക്സിൽ വെങ്കല നേട്ടം ആവർത്തിച്ച ഇന്ത്യൻ ഹോക്കി താരം PR ശ്രീജേഷിന് കേരള സർക്കാർ സ്വീകരണം നൽകി. തിരുവനന്തപുരത്ത് നടന്ന ചടങ്ങ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്തു. ഇന്ത്യൻ ഹോക്കിയുടെ തിരിച്ചുവരവിൽ നിർണായക പങ്കുവഹിച്ച വ്യക്തിയാണ് PR ശ്രീജേഷ് എന്ന് അദ്ദേഹം പറഞ്ഞു.
കേരളത്തിലെ ഹോക്കിയുടെ വളർച്ചയ്ക്ക് ആവശ്യമായ പിന്തുണ നൽകാൻ ശ്രീജേഷിന് കഴിയുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. കായിക രംഗത്തെ ശ്രീജേഷിന്റെ മികവ് കണക്കിലെടുത്താണ് വിദ്യാഭ്യാസ വകുപ്പിലെ ജോയിന്റ് ഡയറക്ടർ തസ്തികയിലേക്ക് അദ്ദേഹത്തെ നിയമിച്ചിരിക്കുന്നത്. ആ പദവിയിൽ ഇരുന്നു കൊണ്ട് സ്കൂൾ തലം മുതൽക്കുള്ള കായിക വികസനത്തിന് വലിയ സംഭാവനകൾ നൽകാൻ ശ്രീജേഷിന് കഴിയും. ശ്രീജേഷിൻ്റെ സേവനം ഏറ്റവും മികച്ച വിധത്തിൽ പ്രയോജനപ്പെടുത്താൻ സാധിക്കുന്ന മാർഗങ്ങൾ എന്തെല്ലാമാണെന്ന് സർക്കാർ പരിശോധിച്ചു വരികയുമാണ്.
സർക്കാർ പ്രഖ്യാപിച്ച 2 കോടി രൂപയുടെ പാരിതോഷികവും ശ്രീജേഷിന് സമ്മാനിച്ചു. ഏഷ്യൻ ഗെയിംസിൽ മെഡൽ നേടിയ 5 കായിക താരങ്ങൾക്കുള്ള നിയമന ഉത്തരവും ചടങ്ങിൽ കൈമാറി. അടുത്ത 3 ദിവസം തമിഴ്നാട്, പുതുച്ചേരി, കേരളം, കാരക്കൽ, മാഹി എന്നിവിടങ്ങളിൽ കനത്ത മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ദക്ഷിണ കർണാടകയിൽ നാളെ ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ട്. തമിഴ്നാട്, ആന്ധ്രാപ്രദേശ്, യാനം, തെലങ്കാന എന്നിവിടങ്ങളിലും നേരിയ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥാ വിഭാഗം അറിയിച്ചു. കാസർകോട് നീലേശ്വരത്ത് കളിയാട്ടത്തിനിടെയുണ്ടായ വെടിക്കെട്ട് അപകടത്തിൽ മനുഷ്യാവകാശ കമ്മീഷൻ സ്വമേധയാ കേസെടുത്ത് അന്വേഷണത്തിന് ഉത്തരവിട്ടു. ജില്ലാ കളക്ടറും ജില്ലാ പോലീസ് മേധാവിയും 15 ദിവസത്തിനകം അന്വേഷണ റിപ്പോർട്ട് സമർപ്പിക്കണമെന്നാണ് നിർദ്ദേശം. അപകടത്തിൽ 150-ലധികം പേർക്കാണ് പരിക്കേറ്റത്. അതേസമയം ഇന്ന് ചേർന്ന മന്ത്രിസഭാ യോഗത്തിൽ പരിക്കേറ്റവരുടെ ചികിത്സാ ചെലവ് വഹിക്കാൻ സംസ്ഥാന സർക്കാർ തീരുമാനിച്ചു. കേന്ദ്ര വാണിജ്യ വ്യവസായ മന്ത്രി പീയൂഷ് ഗോയലിന്റെ സൌദി അറേബ്യൻ സന്ദർശനം തുടരുന്നു. ഇന്ന് റിയാദിൽ ഭാവി നിക്ഷേപ സംരംഭത്തിന്റെ പാനൽ ചർച്ചയിൽ അദ്ദേഹം പങ്കെടുത്തു. റിയാദിലെ ലുലു ഹൈപ്പർ മാർക്കറ്റിൽ ദീപാവലി ആഘോഷങ്ങളും കേന്ദ്രമന്ത്രി ഉദ്ഘാടനം ചെയ്തു. വ്യവസായ രംഗത്തെ പ്രമുഖരുമായും അദ്ദേഹം കൂടിക്കാഴ്ച നടത്തി. സൌദി മന്ത്രിമാരായ ബാന്ദർ അൽ ഖറൈഫ്, ഖാലിദ് അൽ ഫാലിഹ് എന്നിവരുമായും ശ്രീ ഗോയൽ ഉഭയകക്ഷി കൂടിക്കാഴ്ച നടത്തും. പ്രവാസി പരിചയുടെ സമാപന ചടങ്ങിലും അദ്ദേഹം പങ്കെടുക്കും. സ്വച്ഛതാ ഹി സേവ 4.0യുമായി ബന്ധപ്പെട്ട് വിവിധ കേന്ദ്രങ്ങളുടെ നേതൃത്വത്തിൽ നടന്നുവരുന്ന പ്രവർത്തനങ്ങൾ വാർത്താവിതരണ പ്രക്ഷേപണ മന്ത്രാലയം ജോയിന്റ് സെക്രട്ടറി സി സെന്തിൽരാജൻ അവലോകനം ചെയ്തു. ചെന്നൈ ദൂരദർശൻ തമിഴ് മീഡിയ യൂണിറ്റുകളിലെ ഉദ്യോഗസ്ഥരുമായി പ്രവർത്തനങ്ങളുടെ പുരോഗതിയെക്കുറിച്ച് അദ്ദേഹം ആശയവിനിമയം നടത്തി. കേരള ഹൈക്കോടതിയിൽ 5 പുതിയ അഡീഷണൽ ജഡ്ജിമാർ സത്യപ്രതിജ്ഞ ചെയ്ത് ചുമതലയേറ്റു. പി കൃഷ്ണകുമാർ, കെ വി ജയകുമാർ, എസ് മുരളീകൃഷ്ണ, ജോബിൻ സെബാസ്റ്റ്യൻ, പി വി ബാലകൃഷ്ണൻ എന്നിവരാണ് പുതിയ ജഡ്ജിമാരായി ചുമതലയേറ്റത്. ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് നിതിൻ ജംദാർ പുതിയ ജഡ്ജിമാർക്ക് സത്യവാചകം ചൊല്ലിക്കൊടുത്തു. ഇതോടെ ഹൈക്കോടതിയിലെ ആകെ ജഡ്ജിമാരുടെ എണ്ണം 45 ഉയർന്നു. പ്രധാന വാർത്തകൾ വീണ്ടും. 2 ദിവസത്തെ സന്ദർശനത്തിനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഗുജറാത്തിലെത്തി. ഏകതാ നഗറിൽ 280 കോടി രൂപയുടെ വിവിധ വികസന പദ്ധതികൾക്ക് തുടക്കം കുറിച്ചു. നവീകരണത്തിന്റെയും സാങ്കേതിക വിദ്യയുടെയും കാര്യത്തിൽ ഇന്ത്യയിലെ യുവജനങ്ങൾ ആഗോളതലത്തിൽ മുൻപന്തിയിലെന്ന് പ്രധാനമന്ത്രി. നന്മയുടെ സന്ദേശവുമായി നാളെ ദീപാവലി. രാജ്യത്തും വിദേശത്തും ആഘോഷങ്ങൾക്ക് തുടക്കമായി. കിഴക്കൻ ലഡാക്കിലെ ഡെപ്സാങ് ഡംചോക് മേഖലകളിൽ ഇന്ത്യ ചൈന സൈനിക പിന്മാറ്റം പൂർത്തിയായി. സാധാരണ നില പുനഃസ്ഥാപിക്കുന്നതിന് ചർച്ചകൾ തുടരാൻ ധാരണ. കേരളത്തിൽ തിരഞ്ഞെടുപ്പ് ചിത്രം തെളിഞ്ഞു. ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന ലോക്സഭാ നിയമസഭാ മണ്ഡലങ്ങളിൽ നാമനിർദ്ദേശ പത്രിക പിൻവലിക്കാനുള്ള സമയം അവസാനിച്ചു. അടുത്ത 3 ദിവസം കേരളം, തമിഴ്നാട്, പുതുച്ചേരി തുടങ്ങിയ ഇടങ്ങളിൽ കനത്ത മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. വാർത്തകൾ കഴിഞ്ഞു.